കാക്കി കക്കയം, അടിയന്തരാവസ്ഥയിലെ കേരളം. ചരിത്രം, രചന കെ പി സേതുനാഥ്. ശബ്ദം നൽകുന്നത് പള്ളിപ്പുറം ജയകുമാർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് 2020, എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1, അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയം, നെഹ്റുവിയൻ സമന്വയത്തിന്റെ പരിസമാപ്തി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ലാവണ്യത്തിന് സംഭവിച്ച അപഭ്രംശമായി അടിയന്തരാവസ്ഥയെ വിലയിരുത്തുന്ന വീക്ഷണങ്ങൾക്കാണ് മുഖ്യധാരാ രാഷ്ട്രീയ വിശകലനങ്ങളിൽ ഇപ്പോഴും പ്രമുഖ സ്ഥാനം. ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ വ്യക്തിത്വം, കക്ഷി രാഷ്ട്രീയത്തിന്റെ കഴുത്തറുപ്പൻ മത്സരം, അപ്രതീക്ഷിതമായ കോടതി വിധി തുടങ്ങിയ ലളിതവും പരിചിതവുമായ ചേരുവകളാണ് ഈ വീക്ഷണങ്ങളുടെ സുപ്രധാന ഉള്ളടക്കം. ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കിടെ സംഭവിച്ച കൈപ്പിഴ അധികം വൈകാതെ തിരുത്താൻ കഴിഞ്ഞതിൽ ആശ്വസിക്കുന്ന നെടുവീർപ്പുകളും അവയുടെ ഭാഗമാണ്. വാർത്താമാധ്യമങ്ങളിൽ കൊല്ലം തോറും മുടങ്ങാതെ പ്രത്യക്ഷപ്പെടുന്ന അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലുകളുടെ ഉള്ളടക്കം പൊതുവെ പിൻപറ്റുന്ന ആഖ്യാന ശൈലി ഇതാണ്. എന്നാൽ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച രാഷ്ട്രീയത്തിന്റെ ഭാവപകർച്ചകൾ മനസ്സിലാക്കുവാൻ ഈ വാർത്താമാധ്യമ പാഠപുസ്തക ശൈലി മാത്രം മതിയാവില്ല, മാത്രമല്ല അപര്യാപ്തവുമാണ്. സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി രൂപമെടുത്ത ഇന്ത്യൻ ദേശരാഷ്ട്ര സങ്കല്പത്തെപ്പറ്റിയുള്ള വൈവിധ്യങ്ങളായ പരിപ്രേഷ്യങ്ങൾ 1947 ശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ദില്ലിയിലെ പോസ്റ്റ് കൊളോണിയൽ ഭരണകൂടം നേരിട്ട ഘടനാപരമായ പ്രതിസന്ധി എന്നിവയുടെ ആഴങ്ങളിലാണ് ഈ ഭാവപകർച്ചയുടെ ഭാഷ്യം തിരയേണ്ടത്. ദേശരാഷ്ട്ര നിർമ്മിതിയുടെ ഭൂമിശാസ്ത്രത്തിന്റെ അക്ഷാംശവും രേഖാംശവും അതിന്റെ മൂർത്തഭാവമായ ഭരണകൂടത്തിന്റെ കൊടിയടയാളങ്ങളും ഇനിയും പരിഹരിക്കാത്ത സമസ്യകളായി ഇപ്പോഴും നമ്മെ വലയം ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥയെ ഒരപഭ്രംശം മാത്രമായി വീക്ഷിക്കുന്ന സമീപനം മിതമായി പറഞ്ഞാൽ പരിഹാസ്യമാവും. കൊളോണിയൽ ഭരണകൂട സംവിധാനങ്ങളുടെ അതേപടിയുള്ള വാസ്തുഘടനയിലാണ് ദേശരാഷ്ട്രസത്വവും നെഹ്റുവിയൻ ജനായത്വവും അതിന്റെ കൊത്തുപണികൾ നടത്തിയത്. ദുർബലമായ അടിത്തറയിൽ പണിത കെട്ടിടത്തിന്റെ സുരക്ഷിതത്വത്തെ പറ്റിയുള്ള ഉത്കണ്ഠ പോലെ സ്വാഭാവികമായിരുന്നു നെഹ്റുവിയൻ ജനായത്വത്തിന്റെ വാസ്തുവിദ്യയുടെ കെട്ടുറപ്പിനെ പറ്റിയുള്ള ആശങ്കകളും. ഭൂഖണ്ഡ സമാനമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ജനാധിപത്യ ഭാവനകളെ ഉൾക്കൊള്ളുവാനും ജനായത്വം ജൈവിക സാന്നിധ്യമായി അനുഭവിപ്പിക്കുവാനും കഴിയുന്ന ഒരിടത്തിന്റെ അഭാവം ഈ വാസ്തുഘടനയിൽ അന്തർലീനമായിരുന്നു. തെലുങ്കാന സമരം, നാഗാലാന്റിലെ സ്വയം നിർണയാവകാശം, കശ്മീർ, ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, ജാതിമർദ്ദനം തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ജനാധിപത്യത്തെപ്പറ്റിയുള്ള ജനകീയ ഭാവനകളും ഭരണകൂടത്തിന്റെ തിട്ടൂരങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പ്രകടമായിരുന്നു. നെഹ്റുവിയൻ ജനാധിപത്യത്തെപ്പറ്റിയുള്ള ഗൃഹാതുരത്വങ്ങൾ നിറഞ്ഞ ഉപമകൾക്കും ഉൽപ്രേക്ഷകൾക്കും മറയ്ക്കാൻ കഴിയാതെ ഈ വൈരുദ്ധ്യങ്ങൾ കൂടുതൽ തീവ്രതയോടെ പ്രകടിതമാകുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയം എന്തായിരുന്നുവെന്ന അന്വേഷണം പ്രസക്തമാകുന്നത്. ആവർത്തന വിരസതയാൽ ഇപ്പോൾ അർത്ഥം തേഞ്ഞുപോയ ഫാസിസം എന്ന പദം മൂർത്ത യാഥാർത്ഥ്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷമാണ് അടിയന്തരാവസ്ഥ. കഴിഞ്ഞുപോയ കൈപ്പിഴ എന്നതിനേക്കാൾ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഫാസിസ്റ്റ് ഭീഷണിയെക്കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് അതിന്റെ പ്രസക്തി. അസാധാരണമായ ഒരു രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ സ്ഥിതിവിശേഷത്തിന്റെ ഉത്പന്നമാണ് ഫാസിസമെന്ന കാര്യത്തിൽ അത് സംബന്ധിച്ചുള്ള എല്ലാ പഠനങ്ങളും യോജിക്കുന്നു. അതായത് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ സംജാതമാവുന്ന കടുത്ത പ്രതിസന്ധി നിലവിലുള്ള അധികാര ഘടനയ്ക്കുള്ളിൽ നിന്നും പരിഹരിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഫാസിസം ആവിർഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പരിചിതമായ പരമ്പരാഗത ഏകാധിപത്യത്തിലും പട്ടാള സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ഭിന്നമായി ജനകീയമായ പിന്തുണയോടെയാണ് ഫാസിസം അതിന്റെ തിരനോട്ടം നടത്തുന്നതെന്ന കാര്യവും പൊതുവെ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. മുതലാളിത്ത സമ്പദ്ഘടനയും ലിബറൽ ജനാധിപത്യ സ്ഥാപനങ്ങളും വളർച്ചയെത്തിയ നാടുകളിലാണ് ഫാസിസം മൂർത്തമായ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. മേൽപ്പറഞ്ഞ
Sample complete. Ready to continue?